2022 സെപ്റ്റംബർ 15 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് കൃഷ്ണപ്രിയ. പേവിഷബാധ, ഗൗരവം വെടിയരുത്, അപകടം കൂടെ. ടി.പി. സേതുമാധവൻ എഴുതുന്നു. കേരളത്തിൽ തെരുവുനായ്ക്കളുടെ വംശവർദ്ധനവിന് ആനുപാതികമായി പേവിഷബാധ ഏൽക്കുന്നവരുടെ നിരക്കും വർദ്ധിച്ചുവരുന്നു. ഏറെ മാരകവും ഭയാനകവുമായ രോഗമാണ് പേവിഷബാധ. രണ്ടു വർഷത്തെ കോവിഡ് കാലയളവിൽ തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. അശാസ്ത്രീയ മാലിന്യ നിയന്ത്രണ പ്രക്രിയകൾ തെരുവുനായ്ക്കളുടെ കൂട്ടം കൂടലിനും വർധനവിനും ഇടയാക്കിയിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകളുടെ അനാസ്ഥയാണ് ഇതിന് വഴിയൊരുക്കിയിട്ടുള്ളത്. തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതും മാലിന്യ സംസ്കരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള കാര്യങ്ങളാണ്. ഇവ ഒഴികെയുള്ള കാര്യങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധ. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച അടിയന്തര പദ്ധതികൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ വന്ധ്യംകരണ ശസ്ത്രക്രിയ നടപ്പാക്കണമെന്ന ജന്തുക്ഷേമ ബോർഡിന്റെ ആനിമൽ ബേർത്ത് കൺട്രോൾ നിയമങ്ങൾ നിലവിൽ വന്നത് 2001. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് ഗൌരവമായി എടുത്തിരുന്നില്ല. ചുരുക്കം ചില നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളും മാത്രമേ പദ്ധതി വിജയകരമായി നടപ്പാക്കിയുള്ളൂ. നായപിടുത്തക്കാരുടെ ക്ഷാമം ഈ മേഖലയിൽ ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. നായ്ക്കളെ ഓപ്പറേഷൻ തിയേറ്ററിലെത്തിച്ചാൽ വന്ധ്യംകരണ ശസ്ത്രക്രിയ ചെയ്യാൻ വെറ്റിനറി ഡോക്ടർമാർ തയ്യാറായിരുന്നു. എന്നാൽ നായപിടുത്തത്തിന് മുൻകൈയെടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് വേണ്ടത്ര താൽപര്യം കാണിച്ചില്ല. 2016 മുതൽ ഈ ദൌത്യം കുടുംബശ്രീ ഏറ്റെടുത്തെങ്കിലും പ്രവർത്തനം തീർത്തും അശാസ്ത്രീയമായിരുന്നു. നായ്ക്കളുടെ എണ്ണം കാണിച്ച് ഫണ്ട് നേടാൻ ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തിയ നായ്ക്കളുടെ തുടർപ്രസവം. കേരളത്തിൽ തെരുവുനായ്ക്കളെ വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പാർപ്പിക്കാനും പോസ്റ്റ് ഓപ്പറേറ്റീവ് സംരക്ഷണത്തിനുമുള്ള സൌകര്യം തീരെ കുറവാണ്. നിയമം അനുശാസിക്കുന്ന നിബന്ധനകൾക്കനുസരിച്ച് ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്താൻ മാറി മാറി വന്ന സർക്കാരുകളും വേണ്ടത്ര താൽപര്യം പ്രകടിപ്പിച്ചില്ല. ഇതിന്റെ പരിണിത ഫലമാണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. വളർത്തുനായ്ക്കൾക്കും വാക്സിൻ നൽകണം. വളർത്തുനായ്ക്കൾക്കും വർഷം തോറും പേവിഷബാധയ്ക്കെതിരായുള്ള വാക്സിൻ നൽകണം. പൂച്ചകൾക്കും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കണം. തുടർന്ന് ഏറ്റവും അടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുക്കണം. എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 90% വളർത്തുനായ്ക്കൾക്കും ലൈസൻസ് ഇല്ല. കോവിഡിന് ശേഷം ഓമന മൃഗങ്ങളെ വളർത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായിട്ടുണ്ട്. തെരുവുനായ്ക്കളെ ദത്തെടുക്കുന്നവരുണ്ട്. മൃഗസ്നേഹികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും പലരും പേവിഷബാധയ്ക്കെതിരായി നായ്ക്കൾക്കും പൂച്ചകൾക്കും കുത്തിവയ്പ്പെടുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര താൽപര്യം കാണിക്കുന്നുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നു. കേരളത്തിൽ പേവിഷബാധ വാർത്തകൾ നിലനിൽക്കുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞുതിരിയുന്ന തെരുവുനായിയെ പിടിച്ച് ഉമ്മ വയ്ക്കുന്ന വിദ്യാർത്ഥിനിയെ കാണാനിടയായി. മൃഗസ്നേഹം അതിരുവിടുന്നതിന്റെ ലക്ഷണമാണിത്. രോഗം ബാധിച്ച പൂച്ചകളിലൂടെയും രോഗം പകരാം. പൂച്ച മാന്തുന്നതും ഗൌരവമായെടുക്കണം. വളർത്തുനായ്ക്കളിൽ 6 ആഴ്ച പ്രായത്തിൽ ആദ്യ ഡോസും 1 മാസത്തിനു ശേഷം ബൂസ്റ്റർ ഡോസും വർഷം തോറും തുടർ കുത്തിവയ്പ്പും നൽകിയാൽ മാത്രമേ പേവിഷബാധയ്ക്കെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി കൈവരിക്കൂ. എന്നാൽ എല്ലാ നായ പൂച്ച വളർത്തുകാർക്കും ഇതിനെക്കുറിച്ചും വേണ്ടത്ര അവബോധമില്ല. വാക്സിന്റെ ശീതീകരണ സംവിധാനത്തിലുള്ള തകരാറുകൾ വാക്സിന്റെ രോഗപ്രതിരോധ ശേഷി കുറയാനിടവരുത്തും. കേരളത്തിൽ ഈ വർഷം പേവിഷബാധ മൂലം മരണപ്പെട്ട 21 പേരിൽ 5 പേരും വാക്സിൻ എടുത്തിട്ടും മരണമടഞ്ഞു എന്നത് ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. വൈറസ് രോഗമായ പേവിഷബാധയ്ക്കെതിരെയുള്ള 6 വാക്സിനുകൾ വിപണിയിലുണ്ട്. വാക്സിന്റെ ശേഷി, സൂക്ഷിപ്പ് കാലയളവ് എന്നിവ കാലാകാലങ്ങളിൽ വിലയിരുത്തണം. പേവിഷബാധ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഉന്നത സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കളുടെ വംശവർദ്ധന തടയാൻ മികച്ച പ്ലാനിംഗ് ആവശ്യമാണ്. ഘട്ടംഘട്ടമായി മാത്രമേ ഇത് നടപ്പിലാക്കാൻ സാധിക്കൂ. വന്ധ്യംകരണ ശസ്ത്രക്രിയ, പോസ്റ്റ് ഓപ്പറേഷൻ സംരക്ഷണം എന്നിവയ്ക്കുള്ള ഭൌതിക സൌകര്യം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉറപ്പുവരുത്തണം. ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയ്ക്കുള്ള സ്കിൽ വികസന പദ്ധതി നടപ്പാക്കണം. ആവശ്യമായ മനുഷ്യവിഭവശേഷിയുണ്ടോ എന്ന് വിലയിരുത്തണം. ആവശ്യമെങ്കിൽ ഇത് മിഷൻ മോഡിൽ നടപ്പിലാക്കണം. കൂടുതൽ വെറ്ററിനറി ഡോക്ടർമാരെ നിയമിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണം. പഞ്ചായത്ത് തോറും മൃഗാശുപത്രികളുള്ള ഏക സംസ്ഥാനമാണ് കേരളം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അനുബന്ധ സർവകലാശാലകൾ എന്നിവ കൂട്ടായി പ്രവർത്തിക്കണം. ബേസിക് യൂണിറ്റ് ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ മൈക്രോ പ്ലാനിംഗ് നടത്തണം. നായ്ക്കളെ പിടിക്കാൻ പരിശീലനം സിദ്ധിച്ചവരെ കണ്ടെത്തണം. താൽപര്യമുള്ളവർക്ക് സ്കിൽ വികസന പദ്ധതി നടപ്പിലാക്കണം. അവർക്ക് ABC ടെക്നീഷ്യൻ എന്ന പേര് നൽകുന്നത് നല്ലതാണ്. ആദ്യഘട്ടത്തിൽ നായ്ക്കളെ വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി വാക്സിൻ നൽകി പിടിച്ച സ്ഥലത്ത് തുറന്നുവിടണം. 70% നായ്ക്കളെയെങ്കിലും വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി വാക്സിൻ നൽകണം. ഹെർഡ് ഇമ്മ്യൂണിറ്റി കൈവരിക്കാൻ തുടർ വാക്സിൻ നൽകണം. നായ്ക്കുട്ടികൾക്കുള്ള ഏർലി ന്യൂട്ടറിംഗ് പ്രോഗ്രാമിന്റെ സാധ്യതയും വിലയിരുത്തണം. പ്രജനനശേഷി കുറയ്ക്കാനുള്ള കീമോതെറാപ്പി, ഹോർമോൺ ഉപയോഗം എന്നിവയെക്കുറിച്ചും കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ ആവശ്യമാണ്. തെരുവുനായ്ക്കളുടെ വംശവർദ്ധന തടയാനുള്ള നടപടികളോടൊപ്പം ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകണം. വഴിയോരത്തും റോഡരികിലുമുള്ള കശാപ്പും ഇറച്ചി വിൽപ്പനയും നിയന്ത്രിക്കണം. ശാസ്ത്രീയ അറവുശാലകൾ സ്ഥാപിക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കണം. സ്കൂൾ കോളേജ് തലങ്ങളിൽ പേവിഷബാധ നിയന്ത്രണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം. പേവിഷബാധ നിയന്ത്രണത്തിന്റെ പൊതുജനാരോഗ്യം പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണം. ഓരോ വ്യക്തിയും മാലിന്യ നിയന്ത്രണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. എന്നാൽ മാത്രമേ കേരളത്തെ പേവിഷബാധ ഭീതിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ.